ആകാശത്തു നിന്ന് നിറങ്ങിയ തീയും ഗന്ധവും നമ്മൾ ഓർമ്മിക്കുക, സ്വർണവും കമർന്ന വാക്കുകളും ഒന്ന് ഓർമ്മിക്കുക. നമ്മുടെ കാലത്തിലും ഉണ്ട് സമാനമായൊരനുഭവം. അർജന്റീനയിലെ എപ്പിക്കു എന്ന് പറയുന്ന നഗരമുണ്ട്. ഈ നഗരത്തിലൊരു തടാകത്തില് ഉറവയില് ജലത്തിന് ഔഷധമൂല്യമുണ്ടെന്ന് ഒരു വാർത്ത പരന്നു. ഇതോടുകൂടി ടൂറിസ്റ്റുകൾ ഇവിടേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം എപ്പോഴും സംഭവിക്കുന്ന മറ്റൊരു ബിസിനസ് ഉണ്ട്, സെക്സ് ട്രേഡ്. അതും ആരംഭിച്ചു തുടങ്ങി. ഹോട്ടലുകൾ ഉയർന്നു, മസാജിംഗ് സെന്ററുകൾ ഉയർന്നു, സെക്സ് ട്രേഡിന്റെ ഒരു കേന്ദ്രമായിട്ട് ഇടം മാറി. നമ്മുടെ കാലത്തെ ഈ നൂറ്റാണ്ടിലൊരു സോദോം ഗൊമോറ പോലെ ഒരു രാത്രിയിൽ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുമ്പോൾ തടാകത്തിലെ ജലനിരപ്പ് ഉയർന്നു പൊങ്ങി, ഉയർന്നു പൊങ്ങി പൊങ്ങി ഏറ്റവും അമ്പരചുംബിയായ കെട്ടിടത്തിന് മുകളിലായിട്ട് ജലനിരപ്പ് ഉയർന്നു. പിന്നെ പെട്ടെന്ന് താഴുകയും ചെയ്തു. ഒരു ദുസ്വപ്നം വാഷ് ചെയ്ത് പോകുന്നത് പോലെ, ഒരു ദുസ്വപ്നത്തെ തുടച്ചുകൊണ്ടു പോകുന്നത് വരെ പോലെ പുഴ കുറെ തെറ്റുകളുടെ കഥകൾ തുടച്ചുകൊണ്ടു പോവുകയും ചെയ്തു. ഇന്നുമുണ്ട് ഈ നഗരം ഏതാണ്ട് പകുതിയോളം ജലത്തിൽ മുങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങളുമായിട്ട്. ഒരു സംസ്കാരത്തിന്റെ മുഖമുദ്ര രതിയുടെ ഡീവിയേഷനായിട്ട് മാറുമ്പോൾ, രതിയുടെ അനാർക്കിയായിട്ട് മാറുമ്പോൾ സംഭവിക്കേണ്ടി വരേണ്ട ഏതൊക്കെയോ ക്രൗരമായ അനുഭവമായിട്ട് ഇതിനെ എടുക്കുക. നമ്മളെ അലട്ടുന്ന, ഇന്ന് നമ്മൾ വിളിക്കുന്ന നാലക്ഷരമുള്ള രോഗത്തെക്കുറിച്ച് ഓർമ്മിക്കുക. ഇന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ അതിന്റെ തുടക്കങ്ങളൊക്കെ വാസ്തവത്തിൽ രതി സങ്കല്പങ്ങളിൽ സംഭവിച്ച ഡീവിയേഷനാണ്. ഓക്കെ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഒന്ന് മാത്രം ഓർമ്മിക്കുക, ഉള്ളിന്റെ ഉള്ളിലെ ദൈവികതയെക്കുറിച്ച് കോൺഷ്യസ് ആവുക. തേജസ് ഇതാണ്, എന്റെ ഉള്ളിൽ ദൈവമുണ്ട്, എന്റെ ഉള്ളിൽ ക്ഷേത്രമാണ്, ഈ അറിവാണ് തേജസ്. സ്വന്തം ഉടലിനെ ആദരിക്കുക, അവന്റെ ഉടലിനെയും ആദരിക്കുക. ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിന്റെ കണ്ണാണ് നിന്റെ ഉടലിന്റെ വിളക്കം. കണ്ണിനെക്കുറിച്ച് നമുക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും മനോഹരമായ ഡെഫിനിഷനാണ്, നിന്റെ കണ്ണാണ് നിന്റെ ഉടലിന്റെ വിളക്കം. നിന്റെ ഉള്ളിൽ പ്രകാശമുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ ദീപനാളങ്ങൾ ഉണ്ടെങ്കിൽ ഈ കണ്ണ് പ്രകാശിക്കും. പ്രകാശിക്കാത്ത കണ്ണുകളാണ് ചുറ്റും നമ്മൾ കാണുന്ന പല കണ്ണുകളും. ആസക്തിയുടെ ഇരുൾ വീണ കണ്ണുകൾ, ആസക്തിയുടെ ഇരുൾ വീണ കണ്ണുകൾ. നിന്റെ കണ്ണാണ് നിന്റെ ഉടലിന്റെ വിളക്കം. എന്റെ കണ്ണ് എന്റെ ഉടലിന്റെ വിളക്കായിട്ട് മാറണമെങ്കിൽ എന്റെ ഉള്ളിൽ ഒരു ദീപനാളം കാത്തുനിൽപ്പുണ്ടാവണം. ദൈവമുണ്ടെന്നുള്ള ദീപനാളം ഓരോ മിഴികളും ദൈവത്തിന്റെ ഉടലിന്റെ പ്രകാശനാളമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിലെ സെയിന്റ് അന്തോണി, പാതുവയല്ല, മരുഭൂമിയിലെ അന്തോണിയെ കുറിച്ച് പറയപ്പെടുന്ന കഥ ഇതാണ്. ഈ മനുഷ്യൻ സ്ത്രീകളെ ഒരു നാളും പോലും കണ്ണുകൾ ഉയർത്തി നോക്കിയിട്ടില്ല. സ്ത്രീകളെതിരെ വരുമ്പോൾ ഈ മനുഷ്യൻ വഴിമാറിപ്പോകും. ഒരു ദിവസം ഒരു ഗ്രാമീണ മുത്തശ്ശി ഈ വിശുദ്ധ അന്തോണിയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, താപസശ്രേഷ്ഠ, നീ ഞങ്ങളെ നോക്കാതെ പോവുകയല്ല വേണ്ടത്, മറിച്ച് ഞങ്ങളുടെ മിഴികളിൽ നീ നോക്കണം. സ്ത്രീകളാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമാറല്ലാതെ നീ നോക്കണം. സ്ത്രീകളാണെന്നുള്ള ബോധം ഞങ്ങൾക്ക് തരാത്ത മാത്രയിൽ നിനക്ക് നോക്കണം. കുഞ്ഞിന്റെ വിശുദ്ധിയോട് നിനക്ക് നോക്കാനാകുമോ എങ്കിൽ അത് ചെയ്യുക, അല്ലാതെ വഴിമാറി പോവുകയല്ല. മനുഷ്യന്റെ മിഴികളിൽ ഉള്ളിലെ ദീപത്തിന്റെ ജോലയോട് നോക്കാൻ കൽപ്പുണ്ടോ, അതോ നമ്മുടെ മിഴികളിലേക്ക് എപ്പോഴോ ഒരാസക്തിയുടെ കനൽ വീണിട്ടുണ്ടോ? ലാവണ്യശാസ്ത്രത്തിൽ എസ്തെറ്റിക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു നോഷനുണ്ട്. എസ്തെറ്റിക് ഡിസ്റ്റൻസ്, സൗന്ദര്യ ദൂരം എന്നാണ് എന്റെ അർത്ഥം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പുലർത്തേണ്ടി വരുന്ന ഒരു ദൂരമാണ് എസ്തെറ്റിക് ഡിസ്റ്റൻസ്. ഒരു പൂവ് എടുക്കുക, ഈ പൂവ് ഒത്തിരി ദൂരെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനാവില്ല, കാണാൻ പോലും ആവില്ല. എന്നാൽ ഈ പൂവ് പറിച്ചിട്ട് നിങ്ങളുടെ കണ്ണോട് ചേർത്ത് പിടിക്കുക, ഇറ്റ് ബ്ലയേഴ്സ്, അതിന്റെ വർണ്ണങ്ങളൊക്കെ ആകപ്പാട് ചിതറിപ്പോകുന്നു. അപ്പോൾ ഈ പൂവിനെ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പൂവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സൗന്ദര്യ ദൂരമുണ്ട്, ആൻ എസ്തെറ്റിക് ഡിസ്റ്റൻസ്. വ്യക്തിബന്ധങ്ങളിലും വസ്തുബന്ധങ്ങളിലുമൊക്കെ ആത്മീയതയിലും നമ്മൾ സൂക്ഷിക്കേണ്ട ദൂരമാണ് ഈ എസ്തെറ്റിക് ഡിസ്റ്റൻസ്, ഒരു സൗന്ദര്യ ദൂരം. സ്പർശനമെന്നൊക്കെ പറയുന്നത് വിശുദ്ധമാണ്. എവരി ടച്ച് ഈസ് എ ഹീലിംഗ് ടച്ച്. സൗഖ്യം തരാനുള്ളതാണ് ഈ കൈകൾ, അഭയം നൽകാനുള്ളതാണ് ഈ കൈകൾ, അണച്ചുപിടിക്കാനുള്ളതാണ് ഈ കൈകൾ. ആസക്തികൾ ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. സ്പർശനത്തെ ഡിവൈനാക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം. എവരി ടച്ച് ഈസ് എ ഹീലിംഗ് ടച്ച്. നിങ്ങളുടെ കുഞ്ഞ് കരയുകയാണ്, കളിപ്പാട്ടങ്ങൾ നിങ്ങൾ നീട്ടുന്നുണ്ട്, കുഞ്ഞിന്റെ കാര്യത്തിൽ അവസാനിക്കുന്നില്ല. ഏതൊക്കെയോ റൈമുകൾ നിങ്ങൾ പാടുന്നുണ്ട്, കുഞ്ഞിന്റെ കാര്യത്തിൽ അവസാനിക്കുന്നില്ല. എന്നാൽ ഏത് നിമിഷമാണോ ഈ കുഞ്ഞിനെ നിങ്ങൾ കയ്യോട് നെഞ്ചോട് ചേർത്ത് കരങ്ങൾ കൊണ്ട് അണച്ചു പിടിക്കുന്നത്, ആ നിമിഷത്തിൽ കുഞ്ഞ് നിശബ്ദനാകുന്നു. ടച്ച് ഈസ് ഹീലിംഗ്, സൗഖ്യം തരേണ്ട കരങ്ങളാണിത്. സദ്വാർത്ത എഴുതേണ്ട കരങ്ങളാണിത്. സാന്ത്വനമാകേണ്ട കരങ്ങളാണിത്. ആസക്തികളുടെ മീഡിയമല്ല. സ്പർശനം വിശുദ്ധമാക്കാനായിട്ട്, മിഴികളെ വിശുദ്ധമാക്കാനായിട്ട്, ഉടലിന്റെ അവിശുദ്ധികളെ തൊട്ട് ശുദ്ധീകരിക്കാനായിട്ട്, ഉടലിനെ ക്ഷേത്രമാക്കി മാറ്റാനായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. മനസ്സിൽ ഈ വാക്ക് മാത്രമുണ്ടാവട്ടെ, നിന്റെ ഉടല് ദൈവത്തിന്റെ ക്ഷേത്രമാണ്. നിന്റെ ഉടൽ ഒരു വാക്ക് മദ്യപാനത്തെ കൂടി കുറിച്ച് പറയുന്നത് ഇതാണ്. ഒരുവൻ പറയുന്നു, ഞാൻ എന്റെ കാശുകൊണ്ടാണ് കുടിക്കുന്നത്, മദ്യപിച്ചിട്ട് ആരോടും ഞാൻ ദേഷ്യപ്പെടാറില്ല, ആരോടും വഴക്കിന് പോകാറില്ല എന്ന് പറയുമ്പോഴും അറിഞ്ഞുകൊള്ളുക, എങ്ങനെയാണ് മദ്യപാനം ഒരു തിന്മയായിട്ട് മാറുക? അതിങ്ങനെയാണ്, എന്റെ ഉടല് ദൈവത്തിന്റെ ക്ഷേത്രമാണ്, ഈ ക്ഷേത്രത്തിന്റെ വിശുദ്ധിയെ ഇത് ഭംഗം വരുത്തുന്നു. ഇതിന് എത്രമാത്രം പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നിർത്താനാവുമോ അത്രമാത്രം പൂർണ്ണതയിൽ എനിക്ക് നിർത്താനാവണം. യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ സുവർണ നാവുള്ള ഗായകൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുടിക്കാറില്ല, കാരണം സംഗീതം എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ ദാനമാണ്. ഈ ദാനത്തെ ഞാൻ ഒരു തരത്തിലും മലിനീകരിച്ചുകൂടാ. ഉടലിനെയും ഇങ്ങനെ കാണാനായിട്ട് പഠിക്കണം. ഈ ഉടലിന്റെ പൂർണ്ണത, ഇന്റഗ്രിറ്റി, ഈ ഇന്റഗ്രിറ്റിയെ തടസ്സപ്പെടുത്തുന്നതാണ് പുകവലിയായിക്കൊള്ളട്ടെ മദ്യപാനമൊക്കെ, അല്ലാതെ പാപമായതുകൊണ്ടാണെന്നോ ഒന്ന് വിശദീകരിക്കാൻ എനിക്ക് ആവുന്നില്ല. ഈ ഇന്റഗ്രിറ്റി നശിപ്പിക്കുന്നുണ്ട്, ക്ഷേത്രത്തിന്റെ പവിത്രതയെ നശിപ്പിക്കുന്നുണ്ട്, ക്ഷേത്രത്തിന്റെ നേരക്ക് താളപ്പിഴകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉടല് ദൈവത്തിന്റെ ക്ഷേത്രമാണ് തിരിച്ചറിയുമ്പോൾ ഉടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ദുശീലങ്ങളൊക്കെ വിതറവേ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഞ്ചാമതായിട്ട്, പാപം താഴ്വാരങ്ങളിലേക്കുള്ള യാത്രയാണ്. സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്. ഒന്നാം ദിവസം നമ്മൾ കണ്ടുപിടങ്ങിയത് അങ്ങനെയാണ്, കുന്നുകൾ നിരപ്പാക്കുക, താഴ്വരകൾ ഉയർത്തുക എന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇത് തന്നെയാണ്. പാപം താഴ്വാരങ്ങളിലേക്കുള്ള യാത്രയാണ്, ഡിസെൻഡിങ് പ്രോസസ്. ഓരോ നിമിഷവും നിങ്ങൾക്ക് ചുവട് തെറ്റുകയാണ്. ഒരു കുട്ടിയെ എടുക്കുക, ആദ്യമായിട്ട് മോഷ്ടിക്കുന്ന ഒരു കുട്ടി, ഇവന്റെ ഉള്ളിൽ 1000 ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, എടുത്തുകൂടാ എന്നുള്ള ശബ്ദം. പിന്നീട് ഇവൻ ഇത് മോഷണം ആവർത്തിക്കുമ്പോൾ ഈ ശബ്ദങ്ങൾ 100 ചുരുങ്ങുന്നുണ്ട്. പിന്നീട് ഇവന്റെ ഉള്ളിൽ തന്നെ 1000 ശബ്ദങ്ങൾ വിളിച്ച് പറയുന്നു, എടുക്കുക എന്നുള്ളത്. സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്. ഒരു മനുഷ്യന് ഏറ്റവും അധമമായ വഴികളിൽ എത്തുന്ന ഇടമാണ് സിന്ന്. ഇന്നലെ വരെ ഏതൊക്കെയോ കുറ്റങ്ങൾ എന്നെ വല്ലാതെ ഉറക്കം കെടുത്തിയിരുന്നു, ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് പിന്നീട് എന്റെ ഉറക്കം കെടുത്തുന്നില്ല. കൊച്ചുകുട്ടികളെ തങ്ങളുടെ ഉടലിന്റെ ആസക്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരെ കുറിച്ചൊന്ന് സങ്കല്പിക്കുക. എങ്ങനെ ഒരു മനുഷ്യന്, നോർമലായ മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാനാവും? വിറ്റ് മീൻസ് സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ നിയന്ത്രണമില്ലാത്ത വിധത്തിൽ ഏതൊക്കെയോ താഴ്വാരങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണ്. ദൂർത്തുപുത്രനെ എടുക്കുക, അപ്പന്റെ സ്നേഹവലയത്തിൽ നിന്ന് പുറത്താകുന്നു, സ്നേഹിതരുടെ സ്നേഹവലയത്തിൽ നിന്ന് പുറത്താകുന്നു, സഹോദരങ്ങളുടെ സ്നേഹവലയത്തിൽ നിന്ന് പുറത്താകുന്നു, സാധാരണ തൊഴിലാളിയാകുന്നു, ഒടുവിൽ അവൻ എത്തി നിൽക്കുന്നത് പന്നിക്കൂട്ടിലാണ്. ഡിസെൻഡിങ് പ്രോസസ്. ഒരിക്കലും നന്മ നിറഞ്ഞ മനുഷ്യര് തങ്ങളുടെ മൂല്യങ്ങളുടെ വിളി ഉള്ളിൽ നിന്ന് കേൾക്കാതെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ചുവട് തെറ്റുന്നു താഴ്വരകളിലെത്തുവോളം. അവസാനമായിട്ട്, പാപം നൃത്തത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന എന്തോ അതാണ് പാപം. ഇതും സൻഗുരുക്കന്മാർ തന്നെയാണ്, നൃത്തത്തിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്തോ അതാണ് പാപം. ആർക്കാണ് നൃത്തം ചവിട്ടാനാവുക? ആത്മവിശ്വാസമുള്ളവന് മാത്രമേ നൃത്തം ചവിട്ടാനാവൂ. ആത്മീയതയിൽ ഏറ്റവും വലിയ മൂലധനമെന്ന് പറയുന്നത് ദൈവത്തെ കണ്ണോട് കണ്ട് നോക്കി നിൽക്കാനുള്ള കൃപയാണ്. എന്തുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മിഴികളിൽ നോക്കാനാവുന്നു, നിങ്ങൾക്ക് എന്റെ മിഴികളിൽ നോക്കി നിൽക്കാനാവുന്നു? നമുക്കിടയിൽ അഹിതമായിട്ട് ഒരു ഫൈബർ പോലും നമ്മൾ സൂക്ഷിക്കുന്നില്ല. ഇതേ ആത്മവിശ്വാസത്തോടുകൂടി ഈശ്വരന്റെ മിഴികളിലേക്ക് നോക്കാൻ എനിക്കാവുമോ, അതോ ഞാൻ കണ്ണു വലിക്കേണ്ടതായിട്ട് വരുമോ? ഒളിച്ചു നിൽക്കുന്ന ആദത്തെ കാണുക, ഞാൻ നഗ്നനാണ്. ഞാൻ പറഞ്ഞു, നഗ്നയെന്ന് പറയുന്നത് ഉടലിന്റെ വസ്ത്രം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയല്ല. ദാവീദ് നഗ്നനായിട്ട് നൃത്തം ചവിട്ടുന്നുണ്ട്, ക്രിസ്തു കൊല്ലപ്പെടുന്ന നഗ്നനാണ്, സ്നേഹത്തിന്റെ തീവ്ര നിമിഷങ്ങൾ ദമ്പതികൾ നഗ്നരാവാറുണ്ട്, അവർക്ക് ലജ്ജ അനുഭവപ്പെടുന്നില്ല. ആദ്യം നഗ്നത എന്താണ്? എന്നെ ഏൽപ്പിച്ച വിശ്വസ്തയുടെ അങ്ങ് എനിക്ക് കൈമോശം വന്നു, ഉടമ്പടി അങ്ങ് കൈമോശം വന്നു, അതുകൊണ്ട് നിന്റെ മിഴികളിൽ നോക്കി നിൽക്കാൻ എനിക്ക് പ്രാപ്തിയില്ല, ഒളിച്ചു നിൽക്കുകയാണ്. നൃത്തത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന എന്തോ അതാണ് പാപം. ഏറ്റവും വലിയ മൂലധനമെന്ന് പറയുന്നത് ദൈവത്തെ മിഴികളിൽ നോക്കി നിൽക്കാനുള്ള കൃപയാണ്. എനിക്കും നിനക്കും ഇടയിൽ ഞാനൊരു ഫൈബർ പോലും സൂക്ഷിക്കുന്നില്ല എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, അറിവോടുകൂടി പീറ്റർ ക്രിസ്തുവിന്റെ കൂടെ ആയിരുന്ന കാലത്തിൽ എത്ര മണിക്കൂർ അവന്റെ മിഴികളിലേക്ക് നോക്കി നിന്ന് കാണും. പക്ഷേ ഈ രാവിലെ കോഴികൂവുന്ന ഇടവേളയിൽ ഞാൻ അവനെ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞുപോയി. എനിക്കും അവനും ഇടയിൽ എന്തൊക്കെയോ അഹിതമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പ്രത്തോറിയത്തിലേക്ക് പുറത്തു കടക്കുമ്പോൾ ക്രിസ്തു പഴയ കനിവോടുകൂടി പീറ്ററിന്റെ മിഴികൾ ഉയർത്തി നോക്കുന്നു. എന്നാൽ പീറ്റർ ആവട്ടെ മിഴികൾ വലിച്ചിട്ട് പുറത്തുപോയി കയ്പോടുകൂടി കരഞ്ഞതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നു. മിഴികൾ വലിച്ചിട്ട് പുറത്തുപോയി കയ്പോടുകൂടി കരഞ്ഞതായിട്ട്. നൃത്തത്തിൽ നിന്ന് നിങ്ങളെ തടയുന്നതാണ് പാപം. ദൈവത്തിന്റെ മിഴികളിൽ കണ്ണോട് കണ്ട് നോക്കി നിൽക്കാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. ഇന്ന് നമ്മളുടെ ധ്യാനത്തിന്റെ അവസാന ദിവസമാണ്. ഈ ദിവസങ്ങളിലെ നമ്മളുടെ ഒരുമിച്ചുള്ള ചിന്തകളെ വെളിച്ചത്തിൽ ഏറെ നമുക്ക് പരിചിതമായ സുവിശേഷ ഭാഗം ഒന്ന് അപഗ്രഥിക്കാനായിട്ട് ഇത് വായിക്കുമ്പോൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ലൂക്കായുടെ സുവിശേഷം 15. അവൻ പറഞ്ഞു, ഒരാൾക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവൽ ഇളയവൻ പിതാവിനോട് പറഞ്ഞു, അപ്പാ സ്വത്തിൽ എനിക്കുള്ള ഓഹരി തരിക. അയാൾ തന്റെ സ്വത്ത് അയാൾക്ക് വീതിച്ചു കൊടുത്തു. ഏറെ ദിവസങ്ങൾ കഴിയും മുമ്പ് ഇളയപുത്രൻ തനിക്കുള്ളതെല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോവുകയും കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് തന്റെ സ്വത്തെല്ലാം തുർത്തടിക്കുകയും ചെയ്തു. അയാളെല്ലാം ചെലവാക്കി കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിൽ വലിയൊരു ക്ഷാമമുണ്ടായി. അയാൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് അയാൾ പോയി ആ ഗ്രാമത്തിലെ ഒരു പൗരനെ ആശ്രയിച്ചു. ആ മനുഷ്യൻ പന്നികളെ മേയിക്കാൻ അയാൾ വയലിലേക്ക് അയച്ചു. പന്നികൾ തിന്നുന്ന പയറിന്തോടുകൊണ്ട് വിശപ്പടകുവാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷെ ആരും അയാൾക്കൊന്നും കൊടുത്തില്ല. എന്നാൽ ബുദ്ധി തെളിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ കൂലിവേലക്കാർക്ക് വേണ്ടത്ര ഭക്ഷണം ലഭിക്കുന്നു, അവർക്ക് മിച്ചം വയ്ക്കാനും കഴിയുന്നു. എന്നാൽ ഞാനിവിടെ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കൽ ചെന്ന് പറയും, അപ്പാ ഞാൻ സ്വർഗത്തിനെതിരായും അങ്ങയുടെ മുമ്പാകെയും പാപം ചെയ്തിരിക്കുന്നു. അങ്ങയുടെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ കൂലിവേലക്കാരിൽ ഒരുവനെ പോലെ എന്നെ കരുതണമേ. അയാൾ എഴുന്നേറ്റ് പിതാവിന്റെ അടുക്കൽ ചെന്നു. അകലെ വെച്ച് തന്നെ പിതാവ് അയാളെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുമ്മ വെച്ചു. മകൻ അയാളോട് പറഞ്ഞു, അപ്പ സ്വർഗത്തിനെതിരായി അങ്ങയുടെ മുമ്പാകെയും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അങ്ങയുടെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല. അപ്പോൾ പിതാവ് സേവകരോട് പറഞ്ഞു, ഏറ്റവും നല്ല മേലങ്കി കൊണ്ടുവന്ന് ഇയാളെ ധരിപ്പിക്കുക. കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും ഇടുക. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കുക. നമുക്ക് ഉല്ലസിക്കാം, കാരണം എന്റെ ഈ മകൻ മരിച്ചിരുന്നു, അയാൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അയാൾ നഷ്ടപ്പെട്ടു പോയിരുന്നു, അയാളെ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ അവർ ഉല്ലസിക്കാൻ തുടങ്ങി. അയാളുടെ മൂത്ത മകൻ വയലിലായിരുന്നു. അയാൾ വന്ന് വീടിനോടടുത്തപ്പോൾ സംഗീത നൃത്തത്തുണികൾ കേട്ടു. അയാൾ വിളിച്ചു ചോദിച്ചു, എന്താണിത്? ഒരു സേവകൻ അയാളോട് പറഞ്ഞു, അങ്ങയുടെ സഹോദരൻ തിരികെ വന്നിരിക്കുന്നു. അയാളെ സുരക്ഷിതനായും സൗഖ്യത്തോടും തിരികെ കിട്ടിയതുകൊണ്ട് അങ്ങയുടെ പിതാവ് കൊഴുത്തൊരു കാളക്കുട്ടിയെ കൊന്നു. മൂത്തമകൻ കോപിച്ചകത്ത് കടക്കാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തുവന്ന് അയാളോട് കേണപേക്ഷിച്ചു. എന്നാൽ അയാൾ പിതാവിനോട് പറഞ്ഞു, ഇതാ നിരവധി വത്സരങ്ങളായി ഞാൻ അങ്ങയെ സേവിക്കുന്നു. ഞാൻ ഒരിക്കലും അങ്ങയുടെ കൽപ്പന ലംഘിച്ചിട്ടില്ല. എങ്കിലും സ്നേഹിതരോടുകൂടി ഉല്ലസിക്കുവാൻ അങ്ങ് എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും തന്നിട്ടില്ല. എന്നാൽ അങ്ങയുടെ സ്വത്തെല്ലാം അന്യസ്ത്രീകളോട് ദൂർത്തടിച്ച് ഈ മകൻ വന്നപ്പോൾ അയാൾക്ക് വേണ്ടി കൊഴുത്ത കാളക്കുട്ടി അങ്ങ് കൊന്നു. പിതാവ് അയാളോട് പറഞ്ഞു, മകനെ, നീ എന്നും എന്നോടുകൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. നിന്റെ ഈ സഹോദരൻ മരിച്ചിരുന്നു, ഇപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അയാൾ നഷ്ടപ്പെട്ടു പോയിരുന്നു, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഉല്ലസിക്കുന്നതും ആഹ്ലാദിക്കുന്നതും ഉചിതമാണ്. ധ്യാനദിനത്തിന്റെ ആദ്യ ദിവസം